കഥ നടക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഷെർലക് ഹോംസിന് ക്യാപ്റ്റൻ ഗ്രെഗ്സന്റെ ഫോൺ കോൾ വരുന്നു. ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്താൻ ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ഷെർലക് ഹോംസിനോട് ആവശ്യപ്പെടുന്നു. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ ഷെർലക് ഹോംസ് ഡോക്ടർ വാട്സണേയും കൂട്ടി സംഭവ സ്ഥലത്തെത്തുന്നു. കെയ്സി മെക്നാനസ് എന്ന 35 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തലയിൽ വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്, ക്യാപ്റ്റൻ ഗ്രെഗ്സൺ പറയുന്നു. ഇതൊരു മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണ്. അദ്ദേഹത്തിന്റെ പേഴ്സും അദ്ദേഹത്തിന്റെ വാച്ചും മോഷണം പോയിട്ടുണ്ട്, ഡിറ്റക്ടീവ് ബെല്ല് പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ഡിറ്റക്ടീവ് ബെല്ലിനെ പരിചയപ്പെടുത്തുകയാണ്. ഷെർലക് ഹോംസ്, ഇതാണ് ഡിറ്റക്ടീവ് ബെൽ, ഇദ്ദേഹം നമ്മളുടെ പുതിയ ഡിറ്റക്ടീവാണ്. അതുപോലെ ഷെർലക് ഹോംസിനെയും പരിചയപ്പെടുത്തുകയാണ്, ഡിറ്റക്ടീവ് ബെൽ, ഇതാണ് ഷെർലക് ഹോംസ്, ഇദ്ദേഹം നമ്മളുടെ കൺസൾട്ടന്റ് ഡിറ്റക്ടീവാണ്. അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹായിയായ ഡോക്ടർ വാട്സൺ ആണ്. വെടിയൊച്ച കേട്ട അയൽവാസിയാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിരിക്കുന്നത്. അയാളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളും ഇപ്പോൾ അവിടെ തന്നെയുണ്ട്. ഇതൊരു മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണ്. ഡിറ്റക്ടീവ് ബെല്ല ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷെർലക് ഹോംസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഷെർലക് ഹോംസ് നേരെ നടക്കുകയാണ്. എന്നിട്ട് ഷെർലക് ഹോംസ് മതിൽ നോക്കുന്നു, രക്തക്കറകൾ നോക്കുന്നു, വെടിയേറ്റ് വീണ് ആളെയും നോക്കുന്നു. എന്നിട്ട് ഷെർലക് ഹോംസ് അവിടെ കിടക്കുന്ന ഒരു കസേരയുടെ അടുത്ത് ചെല്ലുന്നു. ആ കസേര മണപ്പിച്ച് നോക്കുന്നു. എന്നിട്ട് ഡിറ്റക്ടീവ് ബെല്ലിനോട് പറയുന്നു, ഡിറ്റക്ടീവ് ബെൽ, ഇവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട്, ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ചെയ്തത് രണ്ടാളുകളാണ്. ഈ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് അവൾ കെയ്സി മെക്നാനസിനെ വെടിവെച്ചിരിക്കുന്നത്. അവളോ? അപ്പോൾ ക്യാപ്റ്റൻ ഗ്രെഗ്സണും ഡിറ്റക്ടീവ് ബെല്ലും മുഖാമുഖം നോക്കുകയാണ്. ആരാണ് ഈ അവൾ? അപ്പോൾ ഷെർലക് ഹോംസ് പറയുന്നത്, എനിക്ക് ഈ കസേരയിൽ ടീ ബ്ലോസം എന്ന പെർഫ്യൂമിൻ്റെ ഗന്ധം കിട്ടുന്നുണ്ട്. സാധാരണ സ്ത്രീകളാണ് ടീ ബ്ലോസം എന്ന പെർഫ്യൂം ഉപയോഗിക്കാറ്. അതുപോലെ വെടിയുണ്ടയുടെ ട്രജക്ടറി നോക്കിക്കഴിഞ്ഞാൽ ഈ കസേരയിലിരുന്ന് വെടി വെച്ചാലേ വെടി അയാളുടെ തലയിൽ കൊണ്ടിട്ട് രക്തക്കറകൾ ഇതുപോലെ മതിലിൽ പടരുകയുള്ളൂ എന്ന് ഷെർലക് ഹോംസ് പറയുന്നു. അതുപോലെ മോഷണം നടത്തിയിരിക്കുന്നത് വളരെ ശക്തനായ ഒരാളാണ്. അപ്പോൾ ഡിറ്റക്ടീവ് ബെൽ പരിഹാസ രൂപേണ ചോദിക്കുകയാണ്, ഒരു വാച്ചും ഒരു പേഴ്സും മോഷ്ടിക്കാൻ എത്ര ശക്തിയാണ് ഷെർലക് ഹോംസെ വേണ്ടത്? അപ്പോൾ ഷെർലക് ഹോംസ് പറയുന്നു, ഒരു വാച്ചും പേഴ്സും മാത്രമല്ല ഇവിടെ മോഷണം പോയിരിക്കുന്നത്, ഇവിടെ ഒരു വലിയ അലമാര ഉണ്ടായിരുന്നു, ആ അലമാരയും മോഷണം പോയിട്ടുണ്ട്. ഇത് ഇവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഷെർലക് ഹോംസ് എന്ത് ചെയ്യുന്നു? ഷെർലക് ഹോംസ് മതിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് കാണിക്കുന്നു, ഇവിടെ ഒരു വലിയ അലമാര ഇരുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട്, ഈ മതിലിൽ ചിലന്തി വലകളുണ്ട്, അതുപോലെ തറയിലൂടെ ഈ അലമാര നിരക്കി പുറത്ത് കൊണ്ടുപോയതിൻ്റെ പാടുകളും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇയാൾ ഈ കെയ്സി മെക്നാനസ് താമസിക്കുന്ന ഫ്ലാറ്റ് ഒരു 6 നില കെട്ടിടമാണ്, ഇതിനൊരു ലിഫ്റ്റ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ അലമാര പുറത്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഇത് പറഞ്ഞ് ഷെർലക് ഹോംസ് നേരെ ഫ്ലാറ്റിൻ്റെ പുറത്തിറങ്ങുന്നു. എന്നിട്ട് എതിരെ കാണുന്ന ഫ്ലാറ്റ് ചവിട്ടി തുറക്കുകയാണ്. അതിനുള്ളിൽ ആ അലമാര ഇരിക്കുന്നു. അയൽവാസിയുടേതായിരുന്നു ആ ഫ്ലാറ്റ്. അയൽവാസിയാണ് മോഷ്ടാവ് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് അയൽക്കാരനെ ചോദ്യം ചെയ്യുകയാണ്. എത്ര ചോദ്യം ചെയ്തിട്ടും അയൽക്കാരൻ കുറ്റം സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നു, ഞാൻ ആരെയും കൊന്നിട്ടില്ല, വെടിവെച്ച് കേട്ടിട്ടാണ് ഞാൻ ആ ഫ്ലാറ്റിലോട്ട് പോയത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സാധനങ്ങളെല്ലാം ഞാൻ തന്നെയാണ് മോഷ്ടിച്ചത്, പക്ഷേ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ ഞാൻ അയാളുടെ ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ ഒരു യുവതി പടിയിൽ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. 30 വയസ്സോളം പ്രായം തോന്നിക്കുന്ന 5.5 അടിയോളം നീളമുള്ള കറുത്ത മുടികളുള്ള ഒരു യുവതിയായിരുന്നു അത് എന്ന് അയൽക്കാരൻ പറയുന്നു. പക്ഷേ ഡിറ്റക്ടീവ് ബെല്ല് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഡിറ്റക്ടീവ് ബെല്ല് പറയുന്നു, ഇയാൾ ഷെർലക് ഹോംസ് നമ്മളോട് പറഞ്ഞതെല്ലാം കേട്ടു, ഇയാൾ കേസ് വഴിതിരിക്കാൻ നോക്കുകയാണ്. പക്ഷേ ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ഒരു കാര്യം ചെയ്യുന്നു, ക്യാപ്റ്റൻ ഗ്രെഗ്സണെ ഷെർലക് ഹോംസിനെ നല്ലതുപോലെ അറിയായിരുന്നു. അതുകൊണ്ട് ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ച് ആ യുവതിയുടെ പടം വരപ്പിക്കാൻ തീരുമാനിക്കുന്നു. നേരം വൈകിയതുകൊണ്ട് ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഷെർലക് ഹോംസിന് ഡിറ്റക്ടീവ് ബെല്ലിൻ്റെ ഫോൺ കോൾ വരികയാണ്. സ്കെച്ച് വരച്ചെന്നും സ്കെച്ചിനുള്ള യുവതിയെ കണ്ടെത്തിയെന്നും ആ യുവതിയെ കാണാനായിട്ട് എത്രയും പെട്ടെന്ന് സെയിന്റ് ഇസഡോറ ഹോസ്പിറ്റലിൽ എത്താൻ ഷെർലക് ഹോംസിനോട് ഡിറ്റക്ടീവ് ബെല്ല് പറയുകയാണ്. ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും പെട്ടെന്ന് തന്നെ സെയിന്റ് ഇസഡോറ ഹോസ്പിറ്റലിൽ എത്തി. ഇവരെ കാത്ത് ഡിറ്റക്ടീവ് ബെല്ല് വാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലോട്ട് പോകുന്ന വഴി ഡിറ്റക്ടീവ് ബെല്ല് പറഞ്ഞു, യുവറ്റ് എലീസൺ എന്നാണ് ആ യുവതിയുടെ പേര്. ആ യുവതി ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലുണ്ട്. ഡിറ്റക്ടീവ് ബെല്ല് ഷെർലക് ഹോംസിനെ കൊണ്ട് ആ യുവതിയുടെ അടുത്തെത്തുന്നു. പക്ഷേ ആ യുവതിയെ കണ്ട ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും ഞെട്ടുന്നു. കാരണം ആ യുവതി കോമയിലായിരുന്നു. ഇവറ്റ് എലീസൺ 5 ദിവസം മുന്നേ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അത് കാരണം ഇപ്പോൾ ഇവറ്റ് എലീസൺ 4 ദിവസമായി കോമയിലാണ്. ഇത് കണ്ട് ഡിറ്റക്ടീവ് ബെല്ല് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, വളരെ പാവപ്പെട്ടവനാണ് ആ അയൽവാസി. നിങ്ങൾ പറയുന്നത് കേട്ട് ഒരു യുവതിയാണ് കൊന്നതെന്ന് പറഞ്ഞ് കുറച്ച് അടയാളങ്ങൾ നമുക്ക് തന്നു, അത് വെച്ച് നമ്മളൊരു പടം വരച്ചു. പക്ഷേ നമുക്ക് കിട്ടിയതോ കോമയിൽ കിടക്കുന്ന ഇവറ്റ് എലീസണേയും. ഈ ഇവറ്റ് എലീസൺ ഒരിക്കലും ആ കൊലപാതകം ചെയ്യാൻ സാധ്യതയില്ല. എന്തായാലും അയാൾ തന്നെയാണ് കൊലപാതകി. ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡിറ്റക്ടീവ് ബെല്ല് പോവുകയാണ്. ഷെർലക് ഹോംസിന് ഇതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷെർലക് ഹോംസ് ഇവറ്റ് കിടക്കുന്ന ബെഡെല്ലാം നല്ലപോലെ പരിശോധിക്കുന്നു. അതിനടുത്ത് കിടക്കുന്ന പുസ്തകങ്ങളുമെല്ലാം ഷെർലക് ഹോംസ് തുറന്നു നോക്കുന്നുണ്ട്. ഡോക്ടർ വാട്സണും അതുപോലെ ചെക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ വാട്സണും പറയുന്നു, ഈ ഇവറ്റ് കോമയിൽ തന്നെയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടർ കടന്നു വരുന്നു. ഡോക്ടർ വന്നപ്പോൾ അവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും പോവുകയാണ്. പോകുന്ന വഴി ഷെർലക് ഹോംസ് ഡോക്ടറിനെ കണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ പേഷ്യൻറ്റ് കോമയിൽ തന്നെയാണ് കേട്ടതെന്ന്. തിരിച്ച് നടന്നു പോകുന്ന വഴി ഡോക്ടർ വാട്സൺ ഷെർലക് ഹോംസിനോട് പറയുന്നു, ഇതൊരു ഡെഡ് എൻഡ് ആയിപ്പോയല്ലോ എന്ന്. അപ്പോൾ ഷെർലക് ഹോംസ് പറയുന്നു, ഇതൊരു ഡെഡ് എൻഡ് അല്ല, ഞാൻ ഇവറ്റിൻ്റെ ബെഡിനടുത്ത് കിടക്കുന്ന ഒരു ഡയറി തുറന്നു നോക്കിയായിരുന്നു, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യുവറ്റ് ആൻഡ് റബേക്ക എന്ന്. അതിനർത്ഥം യുവറ്റിന് റബേക്ക എന്ന് പറയുന്ന ഒരു ഇരട്ട സഹോദരിയുണ്ട്. കൂടുതൽ അന്വേഷണത്തിൽ അറിയാൻ പറ്റി യുവറ്റും റബേക്കയും ചാൾസ് എലീസൺ എന്ന ബിസിനസ് മാൻ്റെ മക്കളാണ്. ചാൾസ് എലീസൺ ഒരു മൾട്ടി മില്യനറായിരുന്നു. ചാൾസ് എലീസൺ 7 മാസം മുന്നേ മരിച്ചുപോയി. ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും റബേക്കയെ പോയി കാണാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും റബേക്കയുടെ കമ്പനിയിലെത്തി. റിസപ്ഷനിൽ കണ്ട ഒരു യുവതിയോട് ചാൾസ് എലീസണ മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ യുവതി പറഞ്ഞു, ഞാനാണ് ചാൾസ് എലീസണ മകൾ, എൻ്റെ പേര് റബേക്ക എന്നാണ്. റബേക്കയെ കണ്ട ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും ഞെട്ടി. കാരണം റബേക്കയ്ക്ക് ഇവറ്റിൻ്റെ യാതൊരു രൂപസാദൃശ്യവും ഇല്ലായിരുന്നു. ചാൾസ് എലീസണ മറ്റു മക്കളാരുമില്ലേ എന്ന് ഷെർലക് ഹോംസ് റബേക്കയോട് ചോദിക്കുന്നു. അപ്പോൾ റബേക്ക പറയുന്നു, ഉണ്ട്, ഇവറ്റെന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടിയുണ്ട്, പക്ഷേ ഇവറ്റ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് കോമയിലാണ്, ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും അവിടെ നിന്ന് പുറപ്പെടുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഷെർലക് ഹോംസിന് ക്യാപ്റ്റൻ റെക്സിൻ്റെ ഫോൺ കോൾ വരികയാണ്. കെസി മെക്നാനസ് കൊല്ലപ്പെട്ട രീതിയിൽ തന്നെ അന്ന എന്ന പേരിലൊരു പെൺകുട്ടിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും സംഭവ സ്ഥലത്തെത്തി. കെസി മെക്നാനസിനെ കൊല്ലാൻ ഉപയോഗിച്ച അതേ തോക്ക് വെച്ചാണ് അന്നയെ കൊന്നിരിക്കുന്നതെന്ന് ഷെർലക് ഹോംസിന് മനസ്സിലായി. അതുപോലെ അവിടെ ഒരു കസേരയിൽ ടീ ബ്ലോസം പെർഫ്യൂമിൻ്റെ ഗന്ധവും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു മരുന്നെടുത്തുകൊണ്ട് ഡോക്ടർ വാട്സൺ വരികയാണ്. അത് കണ്ണിന് വരുന്ന അസുഖമായ കോർണിയൽ ഡിസ്ട്രോഫി എന്ന അസുഖത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇതേ മരുന്ന് കെസി മെക്നാനസിൻ്റെ മരണസ്ഥലത്ത് നിന്നും ലഭിച്ചിരുന്നു. കോർണിയൽ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. അപ്പോഴാണ് ഷെർലക് ഹോംസ് അന്നയെ നല്ലപോലെ ശ്രദ്ധിക്കുന്നത്. അന്നയുടെ താടിയും അന്നയുടെ കണ്ണും അന്നയുടെ നെറ്റിയും എല്ലാം കെസി മെക്നാനസിനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും സഹോദരരായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഷെർലക് ഹോംസ് ക്യാപ്റ്റൻ റെക്സിനോട് പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ റെക്സൺ എന്ത് ചെയ്യുന്നു, ഇവരുടെ DNA ടെസ്റ്റിനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നു. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലായി ഇവർ അർദ്ധ സഹോദരങ്ങളാണ്. ഇവരുടെ അച്ഛൻ ഒരാളാണ്. ഇവരുടെ അച്ഛൻ ചാൾസ് എലീസൺ ആണ് എന്നുള്ളതും മനസ്സിലായി. ചാൾസ് എലീസൺ മരിച്ചു പോയതിനാൽ ഇവരുടെ അമ്മമാരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരം കിട്ടുമെന്ന് വിചാരിച്ച പോലീസ് ഇവരുടെ അമ്മമാരെ തിരക്കുന്നു. പക്ഷേ അവർ രണ്ടുപേരും വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരിച്ചു പോയിരുന്നു. അതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും, അതായത് കെസി മെക്നാനസിനും അന്നയ്ക്കും തമ്മിൽ അറിയത്തുമില്ല. കൂടുതൽ അന്വേഷണത്തിൽ ഷെർലക് ഹോംസിന് ഒരു കാര്യം മനസ്സിലായി. ഈ റബേക്ക കെസി മെക്നാനസിനെയും അന്നയെയും കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് അറിയാൻ വേണ്ടി ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും ക്യാപ്റ്റൻ റെക്സണും ഡിറ്റക്റ്റീവ് ബെല്ലും കൂടി റബേക്കയെ കാണാൻ പോയി. റബേക്കയോട് ഈ വിവരങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ റബേക്ക ഒന്ന് പരുങ്ങുന്നു. ഇവർ മരിച്ച കാര്യം റബേക്ക അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബേക്ക പറയുന്നു, ഞങ്ങളോട് അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് സഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം. അവർക്ക് സ്വത്തിൻ്റെ ഭാഗം കൊടുക്കണമെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താൻ വേണ്ടിയാണ് ഞാനൊരു ഡിറ്റക്റ്റീവ് ഏജൻസിയെ അറേഞ്ച് ചെയ്തത്. അതുപോലെ യുവറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിച്ചു, യുവറ്റ് ഒരു വിവാഹിതനായ പുരുഷനുമായിട്ട് പ്രേമത്തിലായിരുന്നു. കുറച്ച് നാളുകളായി യുവറ്റ് വളരെയധികം മദ്യപിക്കുമായിരുന്നു. ഒരുപാട് ഉറക്ക ഗുളികകൾ കഴിച്ചാണ് യുവറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും. പക്ഷേ റബേക്ക പറയുന്നതൊന്നും ഷെർലക് ഹോംസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഷെർലക് ഹോംസ് ക്യാപ്റ്റൻ റെക്സണോട് പറഞ്ഞ് റബേക്കയെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ കൊലപാതകങ്ങൾ നടന്ന സമയത്തെല്ലാം റബേക്ക തൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് CCTV ദൃശ്യങ്ങൾ വഴി തെളിയിക്കാൻ സാധിച്ചതിനാൽ റബേക്കയ്ക്ക് ജാമ്യം ലഭിക്കുന്നു. വീണ്ടും ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും ഇവറ്റിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോവുകയുണ്ടായി. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവർ ഇവറ്റിൻ്റെ അടുത്ത് റബേക്ക ഇരിക്കുന്നത് കണ്ടു. റബേക്കയെ കണ്ട ഷെർലക് ഹോംസിന് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല. ഷെർലക് ഹോംസ് വളരെ ഉച്ചത്തിൽ അലറുകയാണ്. നീയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്, എനിക്ക് നല്ലതുപോലെ അറിയാം. നീ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയതുകൊണ്ടോ CCTV ടാമ്പർ ചെയ്തതുകൊണ്ടോ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഷെർലക് ഹോംസിൻ്റെ ബഹളം കേട്ട് ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാം കൂടുകയാണ്. അപ്പോൾ ഷെർലക് ഹോംസ് റബേക്കയോട് ചോദിക്കുന്നത്, എന്തിനാണ് നീ നിന്റെ സഹോദരിയുടെ വേഷം കെട്ടിപ്പോയി കൊലപാതകങ്ങൾ നടത്തുന്നത്? അപ്പോൾ പോലീസ് സഹോദരിയെ പിടികൂടുമെന്നും സ്വത്തുക്കളെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് സ്വന്തമാക്കാമല്ലോ എന്നും ഷെർലക് ഹോംസ് പറയുകയാണ്. ഈ ശബ്ദത്തിനിടയിൽ ഡിറ്റക്റ്റീവ് ബെൽ അവിടെ കയറി വരികയാണ്. ഡിറ്റക്റ്റീവ് ബെല്ല് ഷെർലക് ഹോംസിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഷെർലക് ഹോംസ് ഡിറ്റക്റ്റീവ് ബെല്ലിനെ പിടിച്ച് തള്ളുന്നു, ഒരു ഇടിയും വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവ് ബെല്ല് ഷെർലക് ഹോംസിന് വിലങ്ങ് വയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ഒരു പോലീസുകാരനെയാണ് കൈവച്ചിരിക്കുന്നത്, ഒരു രാത്രിയെങ്കിലും നീ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും. എന്നിട്ട് ഷെർലക് ഹോംസിനെ പിടിച്ചുകൊണ്ട് ഡിറ്റക്റ്റീവ് ബെല്ല് പോവുകയാണ്. പോകുന്ന വഴി ഷെർലക് ഹോംസ് അലറുന്നു, എനിക്കറിയാം, നിന്റെ അച്ഛന് ഇനിയൊരു ജാരസന്തതി കൂടിയുണ്ട്. മേരി മാർഗരറ്റ് എന്നാണ് അവളുടെ പേര്. ഞാൻ 24 മണിക്കൂറും മേരി മാർഗരറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. നീ അവളെ കൊല്ലുന്നത് എനിക്കൊന്ന് കാണണം. അവൾ വെസ്റ്റ് ലൈനിലാണ് താമസിക്കുന്നത്. അവളെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ മൊത്തം എനിക്കറിയാം. നിന്റെ അടുത്ത ലക്ഷ്യവും അവളാണെന്ന് എനിക്കറിയാം എന്ന് ഷെർലക് ഹോംസ് പറയുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് മേരി മാർഗരറ്റിനെയാണ്. മേരി മാർഗരറ്റ് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെ കതവ് തുറന്ന് മേരി മാർഗരറ്റ് അകത്ത് ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കാൻ പോകുന്നു. അപ്പോൾ ആരോ വീട്ടിലേക്ക് കടക്കുന്നു. അതൊരു യുവതിയായിരുന്നു. ആ യുവതിയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ യുവതി നേരെ അവിടെ കണ്ടൊരു കസേരയിലിരിക്കുന്നു. കസേരയിടുന്ന യുവതി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുക്കുന്നു. തോക്കെടുത്ത് മേരി മാർഗരറ്റിന് നേരെ നീട്ടുന്നതും പോലീസ് വളയുന്നതും ഒരുമിച്ചായിരുന്നു. ആ യുവതി ആരാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ആ യുവതി യുവറ്റായിരുന്നു. 4 ദിവസമായി കോമയിൽ കിടന്നിരുന്ന യുവറ്റായിരുന്നു ആ യുവതി. പോലീസ് യുവറ്റിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇവറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് റബേക്ക പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. സത്യത്തിൽ ഇത് ഷെർലക് ഹോംസിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു. ഷെർലക് ഹോംസ് മനസ്സിലാക്കിയിരുന്നു ഇവറ്റിൻ്റെ കാമുകൻ ആരായിരുന്നു എന്നത്. സെയിന്റ് ഇസഡോർ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു ഇവറ്റിന്റെ കാമുകൻ. നമ്മൾ ഓർക്കുന്നില്ലേ ആദ്യം ഷെർലക് ഹോംസ് ഇവറ്റിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ വന്നത്? ആ ഡോക്ടർ തന്നെയായിരുന്നു ഇവറ്റിന്റെ കാമുകൻ. ഷെർലക് ഹോംസ് ആ ഡോക്ടറിന്റെ കൈവിരലുകൾ ശ്രദ്ധിച്ചിരുന്നു. ആ വിരലിൽ മോതിരം ഇട്ടിട്ടില്ലെങ്കിൽ ഒരു മോതിരം അടയാളം ഉണ്ടായിരുന്നു. അതിനർത്ഥം ഡോക്ടർ വിവാഹിതനായിരുന്നെന്നും ഇപ്പോൾ ഭാര്യയുമായി അകന്നു താമസിക്കുന്ന കാരണം മോതിരം ഇടുന്നില്ല എന്നതുമായിരുന്നു. ഈ ഡോക്ടറിന്റെ സഹായത്തോടെയുള്ള ഒരു മെഡിക്കലി ഇൻഡ്യൂസ്ഡ് കോമയിലായിരുന്നു ഇവറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറിന്റെ ഇഷ്ടാനുസരണം ഇവറ്റിനെ കോമയിൽ നിന്ന് ഉണർത്താനും തിരിച്ച് കോമയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുമായിരുന്നു. ഈ ഡോക്ടർ കേൾക്കാൻ വേണ്ടിയായിരുന്നു ഷെർലക് ഹോംസ് അലറിയത് മേരി മാർഗരറ്റിനെ കുറിച്ചുള്ള കാര്യം. സത്യത്തിൽ മേരി മാർഗരറ്റ് എന്ന് പറഞ്ഞത് സാങ്കല്പികമായ ഒരു കഥാപാത്രവും അതൊരു പോലീസുകാരിയുമായിരുന്നു. അപ്പോൾ ഡോക്ടറിന് മനസ്സിലായി ഇന്ന് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മേരി മാർഗരറ്റിനെ കൊല്ലാൻ സാധിക്കില്ല എന്ന് കരുതിയാണ് ഡോക്ടർ ഇവറ്റിനെ കോമയിൽ നിന്ന് ഉണർത്തി കൊല്ലാനായിട്ട് വിട്ടത്. ഡോക്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇത്രയൊക്കെ ആയിരുന്നിട്ടും റബേക്കയ്ക്ക് എങ്ങനെങ്കിലും ഇവറ്റിനെ രക്ഷിച്ചാൽ മതി എന്നായിരുന്നു. റബേക്ക പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഷെർലക് ഹോംസിനോട് പറയുന്നു, ഇവറ്റ് എൻ്റെ സഹോദരിയാണ്, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എത്ര കാശ് ചിലവായാലും ഞാൻ ഇവറ്റിനെ രക്ഷിച്ചിരിക്കും. ഇത് കേട്ട് ഷെർലക് ഹോംസ് ചിരിച്ചുകൊണ്ട് പറയുന്നു, രണ്ട് ജാരസന്തതികളാണ് ഉണ്ടായിരുന്നത്, അവർ രണ്ടുപേരെ ഇവറ്റ് കൊന്നു ദിവസങ്ങൾക്ക് മുൻപേ തന്നെ, എന്നിട്ടും എന്തിനാണ് ഇവറ്റ് കോമയിൽ തുടർന്നുകൊണ്ടിരുന്നത്? ഇവറ്റിനും സ്വത്തുക്കൾക്കുമിടയിൽ മറ്റൊരു അവകാശിയും കൂടെ ഉണ്ടായിരുന്നു, അത് നീയായിരുന്നു റബേക്ക. നിന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ഇവറ്റ് കോമ തുടർന്നുകൊണ്ടിരുന്നത്. ഇത് കേട്ട് റബേക്ക കരയുന്നു. ക്യാപ്റ്റൻ വെക്സണും ഡിറ്റക്റ്റീവ് ബെല്ലും ഷെർലക് ഹോംസിനെ അഭിനന്ദിക്കുന്നു. കോമയിൽ കിടന്നിരുന്ന കൊലയാളിയെ ഷെർലക് ഹോംസ് കണ്ടുപിടിച്ച ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെർലക് ഹോംസിൻ്റെ മറ്റ് വീഡിയോസും ഞങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.